إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളെയും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണം, പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ സമുദായത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, കള്ളക്കഥകൾ, അതിനെ സംബന്ധിച്ചാണ് ഏതാനും ഖുതുബകളിലൂടെ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റായ വിശ്വാസങ്ങൾ എങ്ങനെയാണ് സമുദായത്തിൽ പ്രചരിച്ചതെന്നും നമ്മൾ യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയുള്ള റസൂലിന്റെ ശരിയും മനസ്സിലാക്കി നബിയെ അറിയേണ്ട വിധം അറിയണമെന്നും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതെന്നും പലവട്ടം ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക, റസൂലിനെ അറിയുക, ഇസ്ലാം മതത്തെ അറിയുക, ഈ മൂന്നറിവുകളും നമുക്ക് നിർബന്ധമാണ്. ഈ മൂന്ന് അറിവിലും ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ കലർന്നിട്ടുണ്ട്. അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിയാൻ, റസൂലിനെ അറിയേണ്ട പ്രകാരം അറിയാൻ, ഇസ്ലാം മതത്തെ അറിയേണ്ട പ്രകാരം അറിയാൻ നാം ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. കല്ലും നെല്ലും വേർതിരിച്ച് നമ്മൾ ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഓരോ വിഷയങ്ങളും നമ്മൾ ഖുത്ബയിൽ ആളുകളെ ഉണർത്തുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. റസൂലിന് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ലാത്ത പേരുകൾ ഉണ്ടാക്കി, അത് അള്ളാഹുവിന്റെ പേരിന് തുല്യമായി അസ്മാഉൽ ഹുസ്ന പോലെ എഴുതി രേഖപ്പെടുത്തി. അള്ളാഹ്ക്ക് 99 പേര്, റസൂലിന് 99 പേര്. മുസഹബ് തുറക്കുമ്പോ ആദ്യ ഭാഗത്ത് അസ്മാഉൽ ഹുസ്ന അള്ളാഹിന്റെ പേര്, മുസഹബ് അവസാനിക്കുമ്പോ അവസാനത്തെ ചട്ടയിൽ റസൂലിന്റെ പേര്. ഇന്ത്യയിൽ നിന്നും പ്രിന്റ് ചെയ്യപ്പെട്ട ചില മുസഹബുകളിൽ ഇങ്ങനെ കണ്ടപ്പോൾ അന്നത്തെ സൗദി ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ബന്ധപ്പെട്ടു, ഇത് ശരിയല്ല, ഖുർആനിൽ അള്ളാഹിന്റെ പേര് അസ്മാഉൽ ഹുസ്ന പട്ടികയാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ റസൂലിന്റെ പേര് പട്ടികയാക്കി കൊടുക്കാനോ യാതൊരു തെളിവുമില്ല, ഖുർആനെ അതിൽ നിന്ന് മുക്തമാക്കണം എന്നാവശ്യപ്പെടുകയും ആ പ്രിന്റ് ചെയ്തവർ അത് തിരുത്തുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ ഇന്നും അത്തരത്തിലുള്ള മുസഹഫുകൾ വടക്കേ ഇന്ത്യയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്, പല തരീഖത്തുകാരുടെ കയ്യിലുമുണ്ട്. മാത്രമല്ല ഖുർആൻ ഓതുന്നതിനേക്കാളേറെ പുണ്യമുള്ള പല ദിക്റിന്റെ കിതാബുകളും സൂഫികൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദലായിലുൽ ഖൈറാത്ത്. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളൊക്കെ ഇതാ കൊണ്ട് നടക്കുക. അതിൽ പ്രത്യേകതരം സ്വലാത്തുകൾ, റസൂലുള്ളാഹിന്റെ പേരിൽ ഈ ജസൂലി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ ഉണ്ട് അതിൽ. അതിൽ റസൂലുള്ളാഹിന്റെ ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമം ഉരുവിടുന്നത് പോലെ റസൂലിന്റെ നാമവും ഉരുവിട്ടുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ അള്ളാഹ്ക്ക് തുല്യപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. എന്നാൽ സ്വഹാബികൾ ആരെങ്കിലും പുണ്യ റസൂലിന് ഇങ്ങനെയുള്ള പേരുകൾ വെച്ചുകൊണ്ട് ആ പേരുകൾ ഇങ്ങനെ പുണ്യ ദിക്റായി ചെല്ലുന്ന സമ്പ്രദായം ഒരിക്കലും തന്നെ സ്വഹാബികൾക്കോ താബികൾക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്ത് ഉടലെടുത്തിട്ടുള്ള സൂഫിസം മുസ്ലിം സമുദായത്തിൽ വേരുറച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ കുട്ടികൾക്ക് താഹ, യാസീൻ, ഹാമീൻ എന്നൊക്കെ പേരിടും. എന്താണത്? അത് റസൂലിന്റെ പേരാണെന്നാ വിചാരം. കാരണം ഖുർആനിലെ ചില സൂറത്തുകളുടെ തലക്കനുള്ള വാചകങ്ങളാണ് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖ. സൂറത്ത് മറിയം കഴിഞ്ഞാൽ സൂറത്ത് ത്വാഹ. അപ്പൊ ഈ ത്വാഹ എന്നത് അല്ലാഹ് റസൂലിനെ വിളിക്കുകയാണെന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യാസീൻ, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, അത് സൂറത്ത് യാസീന്റെ തുടക്കത്തിലുള്ള വാക്കാണ്. ഇതൊന്നും റസൂലിന്റെ പേരല്ല. ഹാമീം ഏതുപോലെ അലിഫ് ലാം മീം, അത് റസൂലിന്റെ പേരാണോ? അല്ല. ഐൻ സീൻ ഖാഫ്, ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങളെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ആലം. അതിന്റെ അർത്ഥം ആശയം എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാനാണ്. അപ്പൊ അതുപോലത്തെ ഒരു വാക്കായിട്ട് മാത്രമാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ താഹ റസൂൽ, യാസീൻ റസൂൽ, താഹ നബി, യാസീൻ നബി എന്നൊക്കെ ആളുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പേരിടാറുണ്ട്. കുട്ടികൾക്കും അതുപോലെ പേര് വെക്കാറുണ്ട്. അതുകൊണ്ട് അത് അബദ്ധമാണ്, അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പേരല്ല. അത് സംബന്ധമായ ഉലമാക്കളോട് ചോദിച്ചപ്പോൾ വ്യക്തമായി തന്നെ അതിന് ഫത്വ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു പേര് റസൂലുള്ളാഹിക്കില്ല, അത് ഖുർആനിലെ ചില സൂറത്തുകളെ തുടക്കത്തിലുള്ള കേവലാക്ഷരങ്ങൾ മാത്രമാകുന്നു എന്ന് ഉലമാക്കൾ ഫത്വ കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിഷയം അവിടുത്തെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് വളരെ പുണ്യകരമായൊരു കാര്യമാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ കേട്ടു, യാ അയ്യുഹല്ലദീന ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്‍ നബി, അല്ലാഹും അവന്റെ മലക്കുകളും റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെയ്യുന്നു. അള്ളാഹിന്റെ സ്വലാത്ത് റസൂലിനുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾക്കിടയിൽ വെച്ച് റസൂലിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നു, പ്രശംസിക്കുന്നു എന്നാണെന്ന് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരിയിൽ റിവായത്തുണ്ട്. അതാണ് അതിൽ ഏറ്റവും പ്രബലമായത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലിന് അനുഗ്രഹങ്ങൾ ചെയ്യുന്നു എന്നതാണ്. എന്നാൽ അനുഗ്രഹം ചെയ്യുക എന്നത് വേറെ തന്നെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വലാത്തും റഹ്മത്തും വേറെ തന്നെയാണെന്നും ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അള്ളാഹുവിന്റെ സ്വലാത്തും റഹ്മത്തും ഉണ്ടായിരിക്കുമെന്ന ആയത്തിലുണ്ട്. അപ്പൊ സ്വലാത്ത് തന്നെയാണ് റഹ്മത്ത് എന്ന് പറയുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഈ തഫ്സീറാണ് ശരിയെന്നും അല്ലാമ ഇബ്നു ഉസൈമീനും മറ്റു പല ആളുകളും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു മലക്കുകൾക്കിടയിൽ വെച്ച് ഉന്നത ലോകങ്ങളിൽ റസൂലിനെ വാഴ്ത്തുന്നു, മലക്കുകളാകട്ടെ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും റസൂലിന്റെ സ്വലാത്തും സലാമും നേരുവീൻ. ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഫഖദ് അറഫ്നാ അസ്സലാം അലൈക, നിങ്ങളുടെ മേൽ സലാം എങ്ങനെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അസ്സലാം അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് അത്തഹിയാത്തുൽ സലാം ഞങ്ങൾക്കറിയാം, സ്വലാത്ത് എങ്ങനെയാണ്? അപ്പൊ റസൂലുള്ളാഹി ഫഖൂലു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നിസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇതിൽ ചില വാചകങ്ങൾ കൂട്ടിയും കുറച്ചുമൊക്കെ റിവായത്തുകൾ വന്നിട്ടുണ്ട്, എട്ടോലം സീഗകൾ വന്നിട്ടുണ്ട്. ഇതാണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന് പറയുന്നത്. ഇതിൽ കൂട്ടാനോ കുറക്കാനോ ഹദീസിൽ വരാത്ത എന്തെങ്കിലും വാചകങ്ങൾ നമ്മുടെ വക ചേർത്താനോ നമുക്ക് അവകാശമില്ല. ഇമാം നവവിയോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇർഹം മുഹമ്മദൻ വആല മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് റഹ്മത്ത് ചെയ്യണേ മുഹമ്മദിയുടെ കുടുംബത്തിനും എന്ന് ഈ ഇബ്രാഹിം സ്വലാത്തിൽ കൂട്ടിച്ചേർക്കുന്നതിനെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ ബിദഅത്തുല്ല അസ്ലഹു, അത് ബിദഅത്താണ്, അതിന്റെ അടിസ്ഥാനവുമില്ല. സ്വലാത്ത് എങ്ങനെ വേണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനഅസ്ഹുൽ അറബ്, അറബികളെ കൂട്ടത്തിൽ ഏറ്റവും പ്രസ്പഷ്ടമായി സംസാരിക്കുന്നവൻ ഞാനാണ്, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായി കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്ന ജവാമിഉൽ കലിമുകൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിനറിയാത്തൊരു വാചകം
സ്വലാത്തിന് വേറൊരാൾ പിൽക്കാലത്ത് ഉണ്ടാക്കുക എന്നത് ശരിയല്ല. അതുകൊണ്ട് അതിനൊന്നും കൂട്ടിച്ചേർക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യട്ടെ. എന്താണ് നബിയുടെ മേൽ അല്ലാഹുക്കുള്ള സ്വലാത്ത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സനാഉഹു ഇൻദൽ മലായിക, അയിൻ ഫിൽ മലഇൽ അലാ, മലക്കളുടെ അടുക്കൽ വെച്ച് അല്ലാഹു നബിയെ വാഴ്ത്തുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ഈ സ്വലാത്തുൽ ഇബ്രാഹിമിയക്ക് പുറമെ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ സ്വലാത്ത് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം മൻ സല്ല അലൈ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ സലവാത്തിൻ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അതിന് പകരമായി അല്ലാഹു അവർക്ക് 10 അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ പല ആളുകൾക്കും റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴും സ്വലാത്ത് ചെല്ലുന്നതിൽ ഒരു പിശുക്കാണ്. നബി പറഞ്ഞിട്ടുണ്ട് പിശുക്കനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് സ്വലാത്ത് പറയാത്തവൻ അവൻ പിശുക്കനാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ ഉച്ചത്തിൽ പറയണമെന്നില്ല, പക്ഷേ പതുക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അത് പറഞ്ഞാൽ നമുക്കതിന് പകരമായിട്ട് 10 അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോ സഹാബികൾ പിൽക്കാലത്ത് വന്നവർക്ക് റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ പറഞ്ഞു കൊടുത്തത്? സമിഅ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറയുന്നത് കേട്ടു, റസൂലുള്ളാഹി പറയുന്നത് കേട്ടു എന്നല്ല, അതോടൊപ്പം എന്ത് പറയുന്നുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് സഹാബത്ത് പഠിപ്പിച്ചെന്നുണ്ട്. അങ്ങനെയാണ് റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ എങ്ങനെയാ സലാത്ത് പറയേണ്ടത്? അതിന്റെ ചുരുക്ക രൂപമായിട്ട് സഹാബത്ത് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. പക്ഷേ ഈ സലാത്ത് ഇന്ന് പല ആളുകളും പലതരത്തിലുള്ള ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സമുദായത്തിൽ ഇന്ന് സലാത്തുമായി ബന്ധപ്പെട്ട് നിരവധി അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില പള്ളികളിലൊക്കെ കാണാം, പള്ളിയുടെ മുമ്പിലും മദ്രസിന് മുമ്പിലൊക്കെ സലാത്ത് വക പെട്ടി. ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ് സലാത്തിനൊരു നേർച്ച. എന്നിട്ട് സലാത്ത് പെട്ടിയിൽ ആളുകൾ കൊണ്ടുപോയി കാശിടും. എന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും ആ പെട്ടി തട്ടിയിട്ട് അതുകൊണ്ടൊരു ശീരണിയോ കൊടുത്തിട്ട് അന്ന് റസൂലിന്റെ പേരിൽ പ്രത്യേക വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക സലാത്ത്. എന്നിട്ട് ഈ പെട്ടി വെച്ചതെന്നാ? ഇപ്പൊ മുഹറം 5 പെട്ടി വെച്ചതെങ്കിൽ അടുത്ത മുഹറം 5, അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചിട്ട് കൊല്ലം തികയുമ്പോൾ സലാത്ത് വാർഷികം, എന്നിട്ട് അതിനൊരു വലിയ പ്രോഗ്രാം ഒക്കെ വെച്ചിട്ട് പരിപാടി വെക്കുക. ഇങ്ങനെ സലാത്ത് വകപ്പെട്ടി, സലാത്ത് വാർഷികം, ഇതെല്ലാം തനിച്ച ബിദഅത്തുകളാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്ത സംഗതിയാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അതിരുവിട്ട വർണ്ണനകളുടെ നിരവധി സലാത്തുകൾ നമ്മുടെ സമുദായത്തിൽ പ്രചാരത്തിലുണ്ട്. അയലമു സ്വലാത്ത്, കഞ്ചുൽ അർശ്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വപ്നം കാണാനുള്ള പ്രത്യേക സ്വലാത്ത്, ഇതൊന്നും റസൂല് പഠിപ്പിച്ചിട്ടില്ല. ചില പ്രത്യേക സ്വലാത്തുകൾ ചൊല്ലി 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 നിങ്ങൾ കടന്നാൽ നിങ്ങൾ അന്ന് റസൂലിന്റെ സ്വപ്നം കാണും എന്നാണ്. റസൂലിന്റെ സ്വപ്നം കാണുന്നതായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്, അതിപ്പോ പറയാൻ സമയമല്ല. ഒരു കാര്യം മാത്രം പറയാം, എല്ലാവരും പറയല് റസൂലിനെ കണ്ടാ റസൂലിനെ തന്നെയാ കണ്ടത്, ശൈത്താൻ ഒരിക്കലും തന്നെ എന്റെ രൂപം പ്രാപിക്കൂല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരെങ്കിലും ഉറക്കത്തിൽ എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. പൈന്നെ ശൈത്താൻ അല്ലയാ തമസ്തുലബി, പിശാജ് എന്റെ കോലത്തിൽ വരൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അല്ലാത്തൊരു കോലത്തിലൊക്കെ പിശാജ് നിങ്ങളെ സ്വപ്നത്തിൽ വരും എന്നതിന് കിട്ടി, മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സഹാബത്തിനോടാണ് നബി ഇത് പറയുന്നത്. അപ്പൊ നബിയെ ജീവനോടെ കണ്ട ആൾക്ക് ആ കണ്ട നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തന്നെയാണ്, അവർക്ക് ഉറപ്പിക്കാം. എന്നാൽ നബിയെ കണ്ടിട്ടില്ലാത്ത സഹാബത്തിന് ശേഷം വരുന്ന താബിഈങ്ങൾക്ക്, താബിഈങ്ങൾക്ക് അല്ലെങ്കിൽ ഖിയാം വരേണ്ട മുസ്ലിമീങ്ങൾക്ക്, അവർക്ക് നബിയെ കണ്ടാൽ അത് നബിയാണെന്ന് ഉറപ്പിക്കാൻ വഴിയുണ്ടോ? ചില ആളുകൾ പറയുന്നു ഹദീസിൽ നബിയെ കുറിച്ച് വർണ്ണനകൾ വന്നിട്ടുണ്ട്, നബിയുടെ മൂക്ക് എങ്ങനെയായിരുന്നു, നബിയുടെ തല എങ്ങനെയായിരുന്നു, മുടി എങ്ങനെയായിരുന്നു, നബിയുടെ ശാരീരികമായ പ്രത്യേകതകളും സ്വഭാവങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് നന്നായി പഠിച്ച് റസൂലുള്ളാഹിന്റെ കോലം ശരിക്കും മനസ്സിലാക്കിയ ഒരു മുഹദ്ദിസായ മനുഷ്യൻ ആ ഹദീസിൽ പറഞ്ഞ കോലത്തിൽ കണ്ടാൽ അത് നബിയെ തന്നെയായിരിക്കും എന്ന് പറയാം. പക്ഷെ ഉറപ്പിച്ച് പറയാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? സഹാബത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ജീവനോടെ ഞങ്ങൾ കൺമുന്നിൽ കണ്ട ഈ റസൂലിനെ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടാൽ അദ്ദേഹം തന്നെയാണ്. അതേസമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ നബി സ്വപ്നം കണ്ടു എന്നറിയും. അതാ, അത് നബിയാണോ? അല്ല. നമ്മുടെ നാട്ടിലൊരാളുടെ കോലത്തിൽ തുണിയും കുപ്പായോ ജുബ്ബയൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് തലയിക്കെട്ട് കെട്ടി ഒരാളെ കണ്ടു ഞാൻ നബിയാണെന്ന്. അത് യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ ഞാൻ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വപ്നത്തിൽ വരുന്നതിന് തടസ്സല്ല. യഥാർത്ഥ നബിന്റെ കോലത്തിൽ ആർക്കും വരാൻ കഴിയൂല, ഷെയ്ത്താന് വരാനില്ല. എന്നാൽ ഞാൻ നബിയാകുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല കോലത്തിലും പലരുടെ സ്വപ്നത്തിലും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നബിയായി സ്വപ്നം കണ്ടു തരി ഏതോ കോലത്തിലായിരിക്കും. അങ്ങനെ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വപ്നത്തിൽ ഷെയ്ത്താൻ വരുന്നതിന് ഈ ഹദീസ് തടസ്സമല്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ വേണ്ടിയുള്ള ഒരു സ്വലാത്ത് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് ചില സൂഫികൾ ഉണ്ടാക്കിയതാണ്. സ്വപ്ന ദർശനം സ്വലാത്തുകളിലൂടെ റസൂലിന്റെ സ്വപ്നം കാണാനുള്ള പ്രത്യേക സ്വലാത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങൾ തന്നെ ഭൂമി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ സ്വലാത്ത് നിശ്ചയിക്കപ്പെട്ടയിടത്ത് സ്വലാത്ത് ചെല്ലുന്നതിൽ നമ്മുടെ സമുദായത്തിൽ പല അലംഭാവങ്ങളും കാണാം. ഇപ്പോ ബാങ്ക് കേൾക്കുമ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബാങ്ക് കേൾക്കുമ്പോ എന്ത് വേണം? ഇദാ സമിഅ്തുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ഫഖൂലു മിത്രമായ ഖൂൽ, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറയണം. അങ്ങനെ ബാങ്ക് കഴിഞ്ഞാൽ സുമ്മ സല്ലു അലയ്യ, നിങ്ങൾ എന്റെ പേര് സ്വലാത്ത് പറയണം. അപ്പൊ ബാങ്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം? അള്ളാഹുക്ബർ അള്ളാഹുക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം പണ്ടെന്താ, അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് മുതൽ ഇന്നക്ക ഹമീദുൽ മജീദ് ഉള്ള സ്വലാത്ത് ചൊല്ലണം. സുമ്മ സലൂലിയൽ വസീല, പിന്നെ നിങ്ങൾക്ക് വസീലയെ ചോദിക്കണം. അതേതാ? അള്ളാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൻ ലിൽ വസീലത വൽ ഫളീല വബഅസു മഖാമൻ മഹ്മൂദൻ ലില്ലദീ വഅത്ത എന്ന നബിക്ക് വസീല ഫളീല സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള ആ പ്രാർത്ഥന നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാങ്ക് കഴിഞ്ഞിട്ടാ സ്വലാത്ത്. പക്ഷെ ഇവിടെ കാണുന്ന എന്താ, മുഖറി അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ മൈക്കിന്റെ ഓണാക്കിട്ട് അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അല്ലാഹു അക്ബർ. അപ്പൊ അപ്പുറത്ത് പറയേണ്ടത് ഇപ്പുറത്താക്കി നോക്കി. നിങ്ങൾ നിസ്കാര ബാങ്ക് കഴിഞ്ഞിട്ടാ സ്വലാത്ത് എല്ലാം പറഞ്ഞത്, അത് ബാങ്കിന്റെ മുമ്പാക്കി. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പത്ത് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലിന്റെ പേരിൽ സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാടി പറഞ്ഞോട്ടെ ചില പള്ളികളില്. പത്ത് സ്വലാത്ത്, അഞ്ച് സ്വലാത്ത്, ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കുക. ഒരാൾക്ക് എത്ര സ്വലാത്തും ചെല്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണം, ഞാൻ ദിവസം 100 സ്വലാത്ത് ചെല്ലും. പക്ഷെ അത് എന്റെ ഒരു സൗകര്യ, അല്ലാതെ 100 സ്വലാത്തിന് പ്രത്യേകത ഉണ്ടായിട്ടല്ല. അതുപോലെ വേറെ ചില സ്വലാത്തുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് അതിൽ പല വർണ്ണനകളും ഉൾപ്പെടുത്തിയിട്ട് ആ സ്വലാത്ത് പലതിനും പരിഹാരമായി നിർദ്ദേശിക്കുക. ഇപ്പൊ നാരിയത്ത് സ്വലാത്ത് എന്നൊരു സ്വലാത്ത് ഉണ്ട്. ആ സ്വലാത്ത് ഉണ്ടാക്കിയ ആള് പറയാണ്, നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ ഇത്ര വട്ടം ചൊല്ലിയാൽ, ഇന്ന ദിവസം രാവിലെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇന്ന ഗുണം കിട്ടും, ഇന്ന രോഗം മാറും, ഇന്ന സംഗതികൾ വീടും, ഇന്ന മുറാദ് ഹാസിലാകും. അത് പറഞ്ഞാൽ തനിച്ച ബിദഅത്തായി. ഒരു ഇബാദത്ത് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടും, മറഞ്ഞ മാർഗത്തിലൂടെ വല്ല ഗുണവും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ആര് പറയണം? അള്ളാഹു പറയണം. അല്ലെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അള്ളാഹും റസൂലും പറയാതെ ഇന്ന സ്വലാത്ത് കൊണ്ട് ഇന്ന ഗുണം കിട്ടും എന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? അതുപോലെ ഇബാദത്തിന് എണ്ണവും വണ്ണവും നിശ്ചയിക്കാൻ ആർക്കാ അധികാരമുള്ളത്? ഈ സ്വലാത്ത് ഇത്ര വട്ടം ചൊല്ലിയാൽ ഇന്ന കൂലി എന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? അത് ഏതൊരാള് പിൽക്കാലത്തുണ്ടാക്കിയ സ്വലാത്ത്. സ്വലാത്ത് നബിയെ പ്രശംസിച്ചുകൊണ്ട് വാചകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വലാത്തിന് സൂചിപ്പിക്കുന്ന വാചകങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് ആ സ്വലാത്തിന് എണ്ണവും വണ്ണവും നിശ്ചയിക്കുക, ആ സ്വലാത്ത് കൊണ്ട് ഇല്ലാനില്ല മുറാദുകൾ ഹാസിലാകുമെന്ന് പറഞ്ഞാൽ അത് തനിച്ച ബിദഅത്താണ്. അതൊരിക്കലും തന്നെ അംഗീകരിക്കപ്പെടുന്ന കാര്യമേയല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടോ, പള്ളിയിൽ പ്രവേശിക്കുമ്പോ നമ്മളാകെ പഠിച്ചിട്ടുണ്ടെന്താ, അള്ളാഹു മുഖത്തലി അബൂബക്കർ റഹ്മത്തി, അത് മാത്രമാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കയറുമ്പോ വലതുകാൽ മുന്തിച്ചു വെച്ച് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ പേര് സലാത്തും സലാമും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ പേര് സലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂൽ തന്നെ അള്ളാഹു സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുള്ളത്. അപ്പൊ പള്ളിയിൽ കയറുമ്പോ വലതുകാൽ വെച്ച് ബിസ്മില്ലാ അള്ളാഹു സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം എന്നിട്ട് അള്ളാഹു മുഫ്തഹലി അബൂബക്കർ റഹ്മത്തിക്ക. പുറത്തിറങ്ങുമ്പോ ഇടതുകാൽ വെക്കുക ബിസ്മില്ലാ അള്ളാഹു സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക എന്ന് പറയണം. പിന്നെ ഹദീസിലുള്ളതാണ്, ഇത് ആളുകൾ നടപ്പിലാക്കുന്നില്ല. അങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും സ്വലാത്തും സലാമും പറഞ്ഞതായിട്ട് വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് മാത്രമേ അല്ലാഹു തആല അബൂബക്കർ റഹ്മത്തുക അല്ലാഹുവിന്റെ അസ്അലുക മിൻ ഫളലിക അത് മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. പഠിച്ചത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടിയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ഇപ്പോ മയ്യത്ത് നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്തുണ്ട്. ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിഹ, രണ്ടാമത്തിൽ എന്താ അല്ലാഹു സല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹദീസിൽ വന്നിട്ടുള്ള സന്ദർഭങ്ങൾ അത് നടപ്പിലാക്കാതെ ഇല്ലാത്ത സ്ഥലത്ത് പുതിയ പുതിയ സ്ഥലങ്ങളിൽ സ്വലാത്തുകൾ ഫിറ്റ് ചെയ്യാണ് ആളുകൾ ചെയ്യാറുള്ളത്. അതിന് യാതൊരു തെളിവില്ല. അപ്പൊ സ്വലാത്ത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പറയുകയാണ് റോഡ് മുറിച്ചടക്കുമ്പോൾ രണ്ട് സ്വലാത്ത്, തെങ്ങുമ്പോ കയറുമ്പോൾ അഞ്ച് സ്വലാത്ത്, അത് തോണി കയറുമ്പോൾ തോണിയിലാണ് പുഴ കിടക്കുന്നതെങ്കിൽ ഏഴ് സ്വലാത്ത്, അത് പാണ്ടി മറ്റേ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, മരവും മുളയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള പാണ്ടിയാണെങ്കിൽ 12 സ്വലാത്ത്. ഇങ്ങനൊക്കെ ഓരോരുത്തർ നിശ്ചയിച്ചാ അത് വല്ല അടിസ്ഥാനം. അങ്ങനെ തന്നെ ബിദഅത്ത് എന്ന് പറയുന്നത്, ബിദഅത്ത് ഉണ്ടാകൽ അങ്ങനെ തന്നെയാണ്, അസലിലുള്ളതായിരിക്കും, പക്ഷെ എണ്ണവും വണ്ണവും നമ്മൾ ഉണ്ടാക്കിയതാവും. നമ്മൾ പ്രത്യേക സമയവും സന്ദർഭവും നിശ്ചയിച്ചാൽ അത് ബിദഅത്താകും. അതുകൊണ്ട് സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. പിന്നെ സ്വലാത്തിൽ പല ആളുകളും അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് ഇബ്രാഹിമി സ്വലാത്തിൽ കൂട്ടി പറയാറുണ്ട്. അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സയ്യിദല്ലേ, ആണ്, അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ് നബി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇബ്രാഹിമി സ്വലാത്തിൽ സയ്യിദുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലുണ്ടോ? സഹാബത്ത് റിവായത്ത് ചെയ്ത എട്ടോളം റിവായത്തുകൾ ഒന്നിലെങ്കിലും സയ്യിദിനാണെന്നുണ്ടോ? ഇല്ല. അതേസമയം ഇബ്രാഹിമി സ്വലാത്ത് അല്ലാത്ത സമയത്ത് ഇപ്പൊ പ്രസംഗത്തിലൊരാൾ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അത് സയ്യിദ് എന്ന് നബിക്ക് പറയാം, നബിയെ കുറിച്ച് സയ്യിദ് എന്ന് പറഞ്ഞതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇബ്രാഹിമി ആ സ്വലാത്തിൽ എന്തില്ല, സയ്യിദിനാ ഉൾപ്പെടുത്താൻ പാടില്ല, അത് പഠിപ്പിച്ചത് മാത്രമേ പാടുള്ളൂ. അതല്ലാത്ത സന്ദർഭത്തിൽ നബിയെ കുറിച്ച് ഇങ്ങനെ എഴുതുമ്പോ സയ്യിദിന വശഫീഇന വഹബീബിന എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റായ കാര്യമല്ല. നബി നമ്മുടെ സയ്യിദാണ്, നബി നമ്മുടെ ശഫീഇയാണ്, നബി നമ്മുടെ ഹബീബാണ്, അതിൽ യാതൊരു സംശയവുമില്ല, നേതാവ് എന്ന അർത്ഥത്തിൽ. അതേസമയം യജമാനൻ എന്ന അർത്ഥത്തിലാണെങ്കിലോ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചില ആളുകൾ വന്നിട്ട് അന്ത സയ്യിദുന, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുദ്ദേശിച്ചത് യജമാനൻ എന്ന അർത്ഥത്തിലാ. അപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അസ്സയ്യിദ് അല്ലാഹു തബാറക വതആല, നിങ്ങൾ ആ പറയുന്ന അർത്ഥത്തിലുള്ള സയ്യിദ് അല്ലാഹു തബാറക വതആലയാണ്, ഞാനല്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ അർത്ഥത്തിലല്ലാതെ നേതാവ് എന്ന അർത്ഥത്തിൽ ഇപ്പോ ഹസനും ഹുസൈനെയും പറ്റി സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ രണ്ടു സയ്യിദുമാരാണവർ, രണ്ടു നേതാക്കന്മാരാണവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹാബിയെ സംബന്ധിച്ച് ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങൾ നേതാവിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി നേതാവ് എന്ന അർത്ഥത്തിൽ നബി സയ്യിദാണ്. പക്ഷെ ഇബ്രാഹിമി അസ്സലാത്തിൽ എന്ത് പാടില്ല, സയ്യിദിനെ ഉൾപ്പെടുത്താൻ യാതൊരു തെളിവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ദലായിലുൽ ഖൈറാത്ത്, അതുപോലെ തന്നെ ഹിസ്ബുൻ നബവി, ഇങ്ങനെ പല കിതാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇല്ലാത്ത സ്വലാത്തുകൾ, ഇല്ലാത്ത വർണ്ണനകൾ, ഉദാഹരണം ഒന്ന് മാത്രം പറയും, ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ ഖുത്ബയിലത്തെ ദീർഘിച്ച് പറഞ്ഞുകൂടല്ലോ. ദലായിലുൽ ഖൈറാത്തിലുള്ള ഒരു അതിവർണ്ണനയുള്ള ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഹത്താ യാ ലാ യബ്ഖാ മിനസ് സ്വലാത്തി ശൈഉൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ സ്വലാത്ത് ചെയ്യണേ, സ്വലാത്തിൽ നിന്നും ഒന്നും അവശേഷിക്കാതിരിക്കുന്നതുവരെ. ണ്ടോ ആ അതിവർണ്ണനുണ്ടോ? ഇനിയും പറയാ, വർഹം മുഹമ്മദൻ വആല മുഹമ്മദിൻ, മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് റഹ്മത്ത് ചെയ്യണേ, ഹത്താ ലാ യബ്ഖാ മിനർ റഹ്മത്തി ശൈഉൻ, റഹ്മത്തിൽ നിന്നും ഒന്നും ബാക്കിയാകാത്തിടത്തോളം അതുവരെ റഹ്മത്ത് ചെയ്യണേ. വബാരിക അലാ മുഹമ്മദിൻ വആലാ ആലി മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ, ഹത്താ ലാ യബ്ഖാ മിനൽ ബർക്കത്തി ശൈഉൻ, ബർക്കത്തിൽ ഒന്നും ബാക്കിയാകാത്തതുവരെ. വസല്ലിം അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് നീ സലാം ചെയ്യണേ, സമാധാനം ചെയ്യണേ, ഹത്താ ലാ യബ്ഖാ മിനസ് സലാബി ശൈഉൻ, സലാബിൽ നിന്ന് ഒന്നും ബാക്കിയാകാത്ത അത്ര വരെ. ഇതിനെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞു, വളരെ തെറ്റായ അമോശപ്പെട്ട വാചകമാണ് ഇയാൾ ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം സ്വലാത്തിൽ നിന്നും റഹ്മത്തിൽ നിന്നും ബർക്കത്തിൽ നിന്നും സലാമിൽ നിന്നും ഒന്നും ബാക്കിയാതാകാത്തിടത്തോളം നീ സലാം ചെയ്യണം. അതെങ്ങനെ പറ്റുമോ? നീ സലാത്ത് ചെയ്യണം, നീ ബർക്കത്ത് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? സലാത്തും സലാമും ബർക്കത്തും ഒക്കെ ഖിയാമം വരെ അള്ളാഹു ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. അത് അവസാനിക്കോളം സലാത്ത് ചെയ്യണം എന്ന് പറയുന്നത് അത് തെറ്റായ വാചകമാണ്, ഒരിക്കലും തന്നെ അദബില്ലാത്ത ഒരു സംസാരമാണതെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റഹ്മത്ത്, അവശേഷിക്കാത്തത്ര റഹ്മത്ത്, ഇനി ഒരു റഹ്മത്തും ബാക്കി വെക്കാതെ നബിക്ക് റഹ്മത്ത് ചെയ്യണേ, അതെങ്ങനെ ഉണ്ടാവോ? എന്റെ റഹ്മത്ത് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും വിശാലമായിരിക്കുന്നു, അത് നബിക്ക് കൊടുത്ത് ബാക്കിയൊന്നും ബാക്കിയാകരുത് എന്ന് പറയാൻ ഇയാൾ ആരാണ്? അപ്പൊ ജസൂലിയുടെ ആ വാക്ക് അതിവർണ്ണനയാണ്, പാടില്ലാത്തതാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചെല്ലുന്ന സ്വലാത്തൊക്കെ എങ്ങനെയാണ് റസൂലുള്ളാഹി എത്തുന്നത്? ചില ആളുകളൊക്കെ സ്വലാത്ത് പാർസൽ അയക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ കൊറിയർ സർവീസുമായി തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ആ ബിദ്യത്തിന്റെ തുടക്കം. മടക്കര എന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു ഓഫീസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ഇന്ന് എത്ര സലാത്ത് ചൊല്ലി എന്ന് ഫോണിൽ വിളിച്ച് പറയാം. ആ ആ പറയും, നിങ്ങൾ എത്ര ചൊല്ലി, ഞാൻ നിസ്കാരത്തിന് ഇത്ര ചൊല്ലി, നിസ്കാരത്തിന് പുറത്ത്. അപ്പൊ മൊത്തം എത്ര പറയും, ആ വേഗം പറയുന്നത്. അടുത്ത ആൾക്ക് ഫോൺ കൊടുക്കണം. ഓ ഭയങ്കര ധൃതി, അങ്ങനെ ഞാൻ മുന്നൂ ചെയ്യുമ്പോൾ ചൊല്ലി. ആ ശരി, അയക്കാം കേട്ടോ, മദീനത്തേക്ക് അയക്കാം. ആ ഇനി അടുത്താണ്, അടുത്ത ആൾ ഞാൻ നിങ്ങൾ എത്ര ചൊല്ലി, ഞാനൊരു 45,000 ചൊല്ലി. ആ ശരി ശരി, പേരെന്താണ്, ആ രേഖപ്പെടുത്തി, അവ മദീനത്തേക്ക് അയക്കാം. എന്തൊരവസ്ഥയാണ്, ഇപ്പൊ ഫ്രീ ആണ്, ഫ്രീ സർവീസ് ആണ്. ഇനി കുറച്ച് കഴിയുമ്പോ 1,000 സലാത്തിന് എത്ര റുപ്യ എന്ന് പറയും, 2,000 ഇത്ര എന്ന് പറയും. കൊരിയർ സർവീസുകാരാണല്ലോ, എന്ത് പോയത്തമാണ്. എത്ര നൂറ്റാണ്ടുകളായി ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു, അവരൊക്കെ റസൂലുള്ളാഹി സലാത്ത് ചൊല്ലി ആ സലാത്ത് കൂടെ അന്തരിച്ച് തങ്ങിക്കിടക്കുക. ഇവിടെ പാർസൽ സർവീസ് ഇല്ലായിട്ട് വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സലാത്ത് ചൊല്ലിക്കോളൂ. ഫൈന സലാത്തക്കും തബലുഗുനി ഹൈസു കുന്തും, നിങ്ങൾ എവിടെ വെച്ച് സലാത്ത് ചൊല്ലിയാലും ആ സലാത്ത് എനിക്കെത്തും. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വെട്ടി ചൊല്ലിയാലും, മക്കത്ത് നിന്ന് ചൊല്ലിയാലും, ആഫ്രിക്കയിൽ നിന്ന് ചൊല്ലിയാലും, ഇന്ത്യയിൽ നിന്ന് ചൊല്ലിയാലും ആ സലാത്ത് അവിടെ എത്തും. റസൂലുള്ളയുമായി ബന്ധപ്പെട്ട ആ സലാത്ത് അവിടെ എത്താൻ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പ്രത്യേക കൊരിയർ സർവീസ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ എത്തും. മനസ്സിലായില്ലേ? ഇന്നയോ ചില ആളുകൾ പറയുന്നത് സലാത്ത് ചൊല്ലിയാൽ നബി കേൾക്കും. ഇല്ല, കേൾക്കുമെന്ന് ഡയറക്റ്റ് ഹദീസും സഹീഹല്ല. ആരെങ്കിലും എന്റെ പേര് സലാത്ത് പറഞ്ഞാൽ ഞാനത് കേട്ടു എന്ന് പറയുന്ന ഹദീസ് ഒറ്റൊന്നും സഹിയായി വന്നിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ ഖബറിനടുത്ത് പോയി സലാം പറഞ്ഞാൽ സലാം മടക്കാൻ വേണ്ടി എന്റെ റൂഹിനെ അള്ളാഹു എനിക്ക് മടക്കിത്തരും എന്ന ഹദീസ് ഉണ്ട്. ആ റൂഹ് മടക്കിത്തരുമ്പോൾ നബി സലാം കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോ അംബർക്ക് പോകുമ്പോ പറയും ഹദീസോ, എന്റെ ഒരു സലാം റസൂലിന് കൊടുക്കണട്ടാ. ഇങ്ങനെ ഓരോരുത്തരും ഹജ്ജിന് പോണ ആളെ ഉംറക്ക് പോണ ആളെ ഏൽപ്പിക്കല. എന്നിട്ട് ഇങ്ങനെ ഖദീജുവിന്റെ സലാമും അയമൂട്ടിന്റെ സലാമും ഒക്കെ ഇട്ട് വരും ഇങ്ങനെ മദീനത്ത് ചെല്ലത്. എവിടെ ഈ സലാമിന്റെ കൊട്ടൻ കൊണ്ട് ശരിയാ? അങ്ങനത്തെ ഒരു ഏർപ്പാടെന്നല്ല. കാരണം എന്താ, ഓരോ നിസ്കാരത്തിൽ നമ്മൾ സലാം പറയില്ലേ, അതെങ്ങനെ അവിടെ എത്തുന്നത്? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ഉണ്ടാകട്ടെ, റഹ്മത്ത് ഉണ്ടാകട്ടെ, അള്ളാഹുവിന്റെ ബർക്കത്തുകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ സലാം ചൊല്ലുന്നു നിസ്കാരത്തിൽ. ഓരോ മുസ്ലിമും കോടാനുകോടി മുസ്ലിമികൾ ആ സലാം എങ്ങനെ അവിടെ എത്തുന്നത്? അത് ഹദീസ് നോക്കണം. ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീന യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. അള്ളാഹുവിന്റെ പ്രത്യേകമായ മലക്കുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ ഉമ്മത്ത് എനിക്ക് ചൊല്ലുന്ന സലാമുകൾ അവരെനിക്ക് എത്തിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് നമ്മൾ സലാം പറഞ്ഞാൽ ആ സലാം എത്തിക്കാൻ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതെന്താ, അത് മലക്കുകൾ അവിടെ എത്തിക്കും. അത് നിങ്ങൾ പാർസൽ സർവീസ് തുടങ്ങേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് സലാത്തും സലാമും നമ്മൾ ചൊല്ലിയാൽ അത് അവിടെ എത്താൻ അള്ളാഹു ഏർപ്പാടിയിട്ടുണ്ട്. ആരെയും കൊടുത്തേക്കേണ്ട ആവശ്യമല്ല. ഇപ്പൊ ഇങ്ങനെ അജ്ജിനോട് ഒരാളെടുത്ത് കൊടുത്തയച്ചു, ഓം ഇന്ന് പിള്ളേനേരിയ പിറ്റേന്നും ഉള്ളിയില്ലേ സലാം, അതവിടെ അവിടെ കിടക്കുക. പിന്നെ അടുത്ത ആൾ പോകുമ്പോഴാണ് കൊടുത്തേക്കല്. പണ്ടൊക്കെ നമ്മളെ നടന്നൊരു പഞ്ചായത്ത് ഒരാളൊക്കെ അജ്ജിനോയിന്ന് പായ കാലത്ത് അല്ലേ, കപ്പലിൽ പോയി ഇവിടുന്ന് പോകുമ്പോ തന്നെ തിരിച്ചു വരുന്ന ഉറപ്പില്ല, 6 മാസം കഴിഞ്ഞാ വരിക, പിന്നെ വാതിലിന്റെ കട്ടിലുമ്മേ ഖദീസുവിന്റെ തലാക്ക് എന്ന് എഴുതിച്ചു പോകും. വന്നില്ലെങ്കിൽ അത് വായിച്ചു നോക്കിയിട്ട് തലാക്കായി കൂട്ടല. ആ ജാതി അന്നത്തെ അജ്ജിനോല്, അന്ന് ഈ നാട്ടുകാരൊക്കെ ചെല്ലിയ സലാത്ത് ആരാ കൊണ്ടുപോകുക? ഈ ഒരു മനുഷ്യനാ? എന്ത് പോയത്താണിത്? അതുകൊണ്ട് സലാം പറഞ്ഞേക്കാന്നുള്ള പരിപാടി അതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള മുഴുവൻ കഥകളും, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു ബിലാൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ അദ്ദേഹം എണീറ്റു പെട്ടെന്ന് കൈതപ്പുറത്ത് കയറി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എല്ലാം ദുർബലമാണ്, മനസ്സിലായില്ലേ? അതെല്ലാം ശിഫാ ഉസ്സഖാബ് എന്ന ഗ്രന്ഥത്തിൽ സുബിക്ക് കൊണ്ടുവന്നു. അതിന് മുഹമ്മദ് അബ്ദുൽ ഹാദി എന്ന പറയുന്ന പണ്ഡിതൻ അത് വ്യക്തമായിട്ട് ഖണ്ഡനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരൊറ്റൊന്നും സഹീഹായി വന്നിട്ടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സ്വലാത്തും സലാമും അതിന് നമ്മൾ വാർഷികം ഉണ്ടാക്കണ്ട, അതിന് നമ്മൾ പെട്ടിയും വെക്കേണ്ടതില്ല, അതിനൊരു ചെലവുമില്ല, അതിന് വേണ്ടിയിട്ട് പാർസലാക്കാൻ ആരും ഏൽപ്പിക്കും വേണ്ട, ആർക്കും കൊടുത്തേക്കും വേണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്താൽ അത് അവിടെ എത്താനുള്ള ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥ സ്വലാത്ത് ഏതാണ്, കള്ള സ്വലാത്ത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നെല്ലും പതിരും പോലെ കൂടിക്കൊഴിഞ്ഞു കിടക്കുകയാണ്. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ. വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധാരാളമായി വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലണം. അപ്പൊ ഒഴിഞ്ഞിരിക്കുമ്പോൾ നിക്കറായിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിന്റെ ഹമീദും മജീദും സ്വലാത്ത് നമുക്ക് പറയാവുന്നതാണ്. അത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഓരോ മുഅ്മിനുമുള്ള ഗാഢമായ ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറയുന്നത്. അത് മുഖേന നമുക്ക് അല്ലാഹു 10 അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സ്വലാത്തും സലാമും നമ്മൾ മറന്നു പോകരുത്. അത് റസൂലിനോടുള്ള മഹബത്ത്, റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗവുമാണ്. നബിയെ സ്നേഹിക്കുക എന്നത് ഓരോ മുഅ്മിനിന്റെയും കടമയും ബാധ്യതയുമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. കപട സ്നേഹവും ഒക്കെ വല്ലാതെ വർദ്ധിച്ച കാലത്ത് യഥാർത്ഥ സ്നേഹത്തെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂലുമായി ആത്മബന്ധം നിലനിർത്തുന്ന യഥാർത്ഥ മുഅ്മിനുകൾക്ക് റസൂലിനെ എപ്പോഴും ഓർക്കാൻ സാധിക്കും. റസൂൽ ഓർക്കാതെ, റസൂലിനോടുള്ള സ്നേഹം വെളിവാക്കാതെ ഒരു ദിവസവും നമുക്ക് കടന്നു പോവുകയില്ല. ബാങ്കിൽ അള്ളാഹിന്റെ പേരിനൊപ്പം റസൂലിന്റെ പേരുണ്ട് അല്ലേ? നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുണ്ട്. അങ്ങനെ എല്ലാ സന്ദർഭത്തിലും നബിയുമായുള്ള ബന്ധം ഒരു മുഅ്മിനുണ്ട്. ആ ബന്ധം നാം കാത്തു സൂക്ഷിക്കുക, അതിന് സുന്നത്തിന്റെ പരിധികളിൽ നിൽക്കുക, ബിദ്അത്തിലേക്ക് പോകാതിരിക്കുക. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുന്ന പല ആളുകളും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യലാണ്. അതാണ് ഹജ്ജിലും ഉംറയിലും നമുക്ക് ലഭിക്കുന്ന മഹാഭാഗ്യം എന്നാണ് പല ആളുകളും വിശ്വസിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഹജ്ജും ഉംറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായിട്ട് യാതൊരു ബന്ധമല്ല. നിങ്ങൾ ജിദ്ദയിൽ പോയി ഇറങ്ങി, മക്കയിൽ പോയി ഉംറ നിർവഹിച്ചു, ഹജ്ജ് നിർവഹിച്ചു, നേരെ തിരിച്ച് ജിദ്ദയിൽ വന്നു, ഇങ്ങോട്ട് പോന്നാൽ നിങ്ങളെ ഹജ്ജിനോ ഉംറക്കോ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. മദീനത്ത് പോയതല്ല എന്ന് വെച്ചോ, എന്നാ പിന്നെ എന്തിനാ മദീനത്ത് പോകുന്നത്? മദീനയിൽ പോകുന്നത് റസൂലുള്ളാഹിന്റെ പള്ളി സന്ദർശിക്കാൻ. റസൂലുള്ളാഹി ജീവിച്ച മദീനയിൽ നമ്മൾ പോകുന്നു, അവിടുത്തെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു. 1000 വരട്ടി പുണ്യമുള്ള നിസ്കാരമാണത്. പ്രത്യേകിച്ചും റൗള എന്ന് പറയുന്ന നബിയുടെ വീടിന്റെയും മിമ്പറിന്റെയും അടിയുള്ള സ്ഥലം, അവിടെ വെച്ച് നിസ്കരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം ഒരു വിസ എടുത്തിട്ട് നമ്മൾ പോകാറില്ല. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന കൂട്ടത്തിൽ, ഉംറക്ക് പോകുന്ന കൂട്ടത്തിൽ അവിടെ പോകും. പക്ഷെ അങ്ങനെയല്ല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകും, കൂട്ടത്തിൽ ഒരു ഹജ്ജും ഉംറയും കിട്ടും. അവരെ മെയിൻ ലക്ഷ്യം എന്താ? റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്താണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്തിന് വേണ്ടി വാഹനം കെട്ടി യാത്ര പുറപ്പെട്ടു പോകുന്നത് അത് ബിദഅത്താണ്, തെറ്റാണ് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ലാ തുഷദ്ദു റിഹാലു ഇല്ല ഇലാ സലാസത്തി മസാജിദ. വാഹനം കെട്ടി തീർത്ഥയാത്ര നടത്താൻ മൂന്നേ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി, ഒന്ന് മസ്ജിദുൽ നബവി നബിയുടെ പള്ളി, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. ഇതല്ലാത്ത മറ്റൊന്നിലേക്കും ഏതൊരു മഹാന്റെ പള്ളിയിലേക്കും ആ ഒരു മഹാന്റെ ഖബറിലേക്കും ഏതൊരു പുണ്യസ്ഥലത്തേക്കും പോകുന്നതിന് യാതൊരു തെളിവുമില്ല. ഈ മൂന്ന് പള്ളിയല്ലാതെ അതിനിപ്പൊ ചില ആളുകൾ പറഞ്ഞ വ്യാഖ്യാനം എന്താ അറിയോ? പള്ളിയായിട്ട് ആ മൂന്ന് പള്ളിക്ക് തന്നെ പോകാൻ പാടുള്ളൂ, അതല്ലാത്തൊരു പള്ളിക്ക് നമ്മൾ പോകുമല്ലോ. പക്ഷെ പള്ളി അല്ലാത്ത പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ഈ ഹദീസ് തടസ്സല്ല എന്നൊരു വാദം ചില ആളുകൾക്ക്. അത് തെറ്റാണ്. കാരണം അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഖീതു ബസ്റത ഇബ്നു അബീ ബസ്റത്തുൽ ഗിഫാരി, അബൂ ബസ്റത്തുൽ ഗിഫാരിയെ ഞാൻ കണ്ടുമുട്ടി. ഫഖാല മിൻ ഐന അഖ്ബൽ, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മിന തൂർ, തൂർ പർവ്വതത്തിൽ നിന്ന് വരികയാണ്. അതെന്താ? മൂസാ നബിക്ക് വഹി കിട്ടിയ തൂർ സീനയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത് അവിടുന്ന് വരികയാണ്. ഫഖാല ലൗ അദ്രക്തുക ഖബൽ അൻ തഖ്റുജ ഇലൈഹി മാ ഖറജ്ത, നിങ്ങൾ അങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഞാനുമായി കണ്ടുമുട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ പോകുമായിരുന്നില്ല. എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തുഅമലുൽ മത്തി ഇല്ലാ ഇലാ തലാത്തി മസാജ, മൂന്ന് പള്ളികളിലേക്കല്ലാതെ തീർത്ഥയാത്ര നടത്താൻ പാടില്ല, വാഹനം കെട്ടി പുറപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തൂറിലേക്ക് പോയതാണ്, അവിടെ പള്ളിക്ക് പോയതല്ല. അപ്പൊ പള്ളിയല്ലാത്ത പുണ്യസ്ഥലങ്ങളിലേക്ക് പോയാലും ഈ ഹദീസ് ബാധകമാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ ഖബറുകളിലേക്ക്, ഇപ്പൊ ഇവിടുത്തെ സിയാറത്ത് ടൂർ പോകാറുണ്ട് അല്ലേ, അജ്മീറിലേക്ക്, അല്ലെങ്കിൽ പിന്നെ മൈനുദ്ദീൻ ചിഷ്തിയുടെ അവിടെക്കല്ലേ അജ്മീറിലെ ജാറം, അല്ലെങ്കിൽ അപ്രാപാളയം, അല്ലെങ്കിൽ വേറെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ജാറങ്ങൾ, ഇങ്ങനെ പല ജാറങ്ങളിലേക്കും ഇവിടുന്ന് പോകാറുണ്ട്. ചില ആൾ ഇറാഖിലെ മൊയ്തീൻ ശേഖിന്റെ ജാറത്തിന്റെ അടുത്ത് പോകും. ഇങ്ങനെ ചില പ്രത്യേക മഹാന്മാരെ ഖബറുകളിലേക്ക് സിയാറത്ത് ടൂർ നടത്തുന്നത് അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തനിച്ച തെറ്റാണ്, ഹറാമാണ് എന്നുള്ള മക്കൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ വിചാരിതൊക്കെ ഇബ്നു തൈമിയെ കൊണ്ടുവന്നതാണെന്ന, ഇത് ഇബ്നു തൈമിയക്ക് മുമ്പേ ഉള്ള പണ്ഡിതന്മാര് പറഞ്ഞതായിട്ട് ഇമാം നവവിയുടെ ശറഹുൽ മുഹത്താല ശറഹ് മുസ്ലിമിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ചില ആളുകൾ പറഞ്ഞ് റസൂലുള്ളാന്റെ ഖബർ സിയാറത്ത് ചെയ്യാനേ പാടില്ലെന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ളത്. ഏയ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് മുസ്തഹബാണ്. എല്ലാ ഖബറും സിയാറത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിനൊരു പക്ഷേ വാഹനം കെട്ടി പുറപ്പെട്ട് തീർത്ഥയാത്ര നടത്താൻ നബിയുടെ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോവാന്നുള്ളത് അത് സലഫുകൾ ആരും ചെയ്യാത്തതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളൊക്കെ ചെന്ന ഉടനെ തന്നെ ജിദ്ദയിൽ ഇറങ്ങിച്ചു നബിന്റെ കവറോടെ, നബിന്റെ കവറോടെ മക്കത്ത് ഇങ്ങനെ ചെന്ന് തവാഫ് ചെയ്യും. ഇതിനുള്ളിലാണ് നബിന്റെ കവർ, കൈബത്തിനുള്ളില് അപ്പുറത്തെ അവിടെയാണ് നബിന്റെ കവർ. ആകെ മനസ്സ് മുഴുവൻ ഖബറാണ്, ഖബർ 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 ഖബർ. കാരണം ഇവിടെ കുറെ ഖബറും പൂജിച്ച് അവിടെ പോയി മുത്തി, അവിടെ പാസ്പോർട്ട് കൊടുത്താൽ തുടങ്ങും ജാർത്തുങ്ങ പോലെ. പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ തന്നെ ജാർത്തുങ്ങ പോകും, കുഞ്ഞിപ്പള്ളി പോകും. അത് അവിടെ നിന്ന് പറയും ശേഖ ഞാനിങ്ങനെ എന്റെ പെണ്ണുങ്ങളെ അച്ഛന് പോവാണെങ്കിൽ അങ്ങനെ പാസ്പോർട്ടും കൊടുത്ത് അത് കുറച്ച് കാര്യം. ആ പാസ്പോർട്ട് കിട്ടിയാൽ പിന്നെയും ഓ നിങ്ങളെടുത്ത് വന്നോണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടി. പിന്നെ അച്ഛന് പോകുമ്പോൾ പറയും ഞാനും കുട്ടികളെയൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ച് പോവാണ്. അള്ളാഹനെ ഏൽപ്പിക്കേണ്ട ഒരുപാടില്ല. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഇവിടുത്തെ അപ്പൊ കടവത്തൂർ ഭാഗത്താണെങ്കിൽ ആദ്യം പെരിങ്ങത്തൂര് വരും, എന്നിട്ട് അയ്യൂബ് കൂഫിന്റെ ജാർത്തുങ്ങ പോവും, പിന്നെ അങ്ങനെ പോകും കുഞ്ഞിപ്പള്ളി ജാർത്തുങ്ങ പോവും, പിന്നെ അങ്ങനെ പോകും കോഴിക്കോട് പോവും, അല്ല വടകര ഏതൊരു ജാറുണ്ട് അതിന്റെ അങ്ങനെ, പിന്നെ ഈക്കേന്റെ ജാർത്തുങ്ങ പോവും, പിന്നെ അങ്ങനെ മമ്പറത്ത് പോവും, പിന്നെ അങ്ങനെ പോയിട്ട് ഉത്തമ്പള്ളി പോവും, പിന്നെ അങ്ങനെ ഒരു തമിഴ്നാട്ടിൽ കളിയാടും, എന്നിട്ട് ഇങ്ങനെ പോയിട്ട് പോയിട്ട് അങ്ങനെ അവസാനം പറ്റുമെങ്കിൽ വൈദേശിക്കാൻ ജാർത്തുങ്ങ എന്ന് നേരെ മദീനത്ത് കവ മക്കല്ല. പിന്നെ അജിന്റെ ഏയ് ദുൽഹജ്ജ് ഏഴായി അഞ്ചായി ഇവിടുന്ന് പോണം അജില്ല, ആ പോണല്ലേ മൈവം ഖബറാ. എന്താ അവരെ ഹജ്ജ് ചെയ്തിട്ട് കാര്യം? വല്ല കാര്യമുണ്ടോ? അബൂജഹലിന്റെ ഹജ്ജ് പോലത്തെ ഹജ്ജ് എന്നല്ലാതെ മനസ്സ് മുഴുവൻ ശിർക്കാണ്. വളരെ ഗൗരവത്തിലാണ് ഇത് പറയുന്നത്. എന്നിട്ട് അതിന് ഇപ്പൊ ട്രാവൽസിനെ ഉണ്ടാക്കിയിട്ടുണ്ട് സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. സിയാറത്തും ഉണ്ടാവും, പാക്കേജറിന് പൈസയും കിട്ടും, ഒരു ടൂറും നടക്കും, ഹജ്ജ് മാത്രം കിട്ടൂല. കാരണം ഹജ്ജ് മുഴുവൻ തൗഹീദാണ്. ചാലാ പലവട്ടം നമ്മൾ ഇതിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ എന്തൊക്കെയാ പഠിച്ചു വെച്ചിട്ടുള്ളത്? കാരണം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാണ്. മൻ സാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി, എന്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ അവന് നിർബന്ധമായി എന്റെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. മത്ത റിവായത്തിൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി. ദുർബലമായ റിപ്പോർട്ടാണിതെന്ന് ഇമാം നവവി പോലും പറഞ്ഞിട്ടുണ്ടാണ്. ഷറഹുൽ മുഹദ്ദബിൽ സീറാജി ഹദീസ് കൊണ്ടുവന്നപ്പോ ഇത് ദുർബലമായ സനദിൽ വന്നിട്ടുള്ളതാണെന്ന് നവവി അതിന് അടിക്കുറിപ്പ് കൊടുത്തു. ഇബ്നു അബ്ദുൽ ഹാദി അസ്സാരിബിൽ മുങ്കി ഫിർറതി അല സുബിക്ക എന്ന ഗ്രന്ഥത്തിലും ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാന്റെ ശഫായത്ത് കിട്ടണമെങ്കിൽ റസൂലുള്ളാന്റെ ഖബർ സിയാറത്ത് ചെയ്യണം എന്നതിന് ഒരു തെളിവില്ല. ശഫായത്ത് കിട്ടാൻ വേറെ പലതും ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബാങ്കിന് ശേഷം ബാങ്ക് കൊടുക്കുമ്പോൾ അതുപോലെ പറയാ, ബാങ്കിന് ശേഷം റസൂലുള്ളാഹിക്ക് വേണ്ടി വസീല ഫദീല അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിച്ചാൽ മൻ സഅലലിയൽ വസീലത ഹല്ലത്ത് ലഹു ശഫാഅത്തി. നമ്മൾ ചോദിക്കുന്നില്ലേ റബ്ബ ഹദീ ദഅവതി തം വസ്സലാത്തുൽ ഖായിമാ, പിന്നെന്താ ആത്തി മുഹമ്മദൻ, മുഹമ്മദ് നബിക്ക് നീ നൽകണേ അൽ വസീല വൽ ഫദീല, വസീലത്തും ഫദീലത്തും നൽകണേ. വബഅഥു മഖാമൻ മഹ്മൂദൻ, സ്തുത്യർഹമായ സ്ഥാനത്ത് അദ്ദേഹത്തെ നിയോഗിക്കണേ. അല്ലെങ്കിൽ വഅതഹു, നീ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തായ. ഈ വസീലയെ സംബന്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? വസീല എന്നതിനെ കുറിച്ച് റസൂൽ പറയാണ്, ഫഇന്നഹ മൻസിലത്തും ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു പദവിയാകുന്നു, ഒരു സ്ഥാനമാകുന്നു. ലാ തംബഗി ഇല്ലാ ലിഅബ്ദി മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരടിമക്ക് മാത്രമേ അത് യോജിക്കുകയുള്ളൂ. വാർജു അൻ അകൂന അനഹുവ, ആ അടിമ ഞാനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി മാത്രമായിട്ട് നീക്കി വെച്ചിട്ടൊരു പദവിയാണെന്ത് വസീല. ആ വസീല കിട്ടാൻ വേണ്ടി ബാങ്കിന് ശേഷം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്റെ ശഫായത്ത് ലഭിക്കുന്നതാണ്. അപ്പൊ അത് വ്യക്തമാണ്, ശഫായത്ത് ലഭിക്കാനുള്ള ഒരു മാർഗതാണ് എന്നുള്ളത് ഹദീസിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചിട്ടുണ്ട്, മൻ അസ്അദു നാസി ബി ശഫാഅതി കയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശഫായത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ, ഏറ്റവും വലിയ സൗഭാഗ്യവാനാകുന്നത് ആരായിരിക്കും? എന്തായിരുന്നു മറുപടി? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസൻ മിൻ ഖൽബിഹി, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഹൃദയത്തിൽ നിന്ന് അപാർത്ഥമായി നിഷ്കളങ്കമായി പറഞ്ഞ് അവസാന ശ്വാസം വരെ ജീവിച്ചാൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ലഭിക്കുന്നതാണ്. അപ്പൊ ഹദീസിൽ പറഞ്ഞ രൂപം വിട്ടിട്ട് ഇല്ലാത്തതാണ് നബിന്റെ ഖബറിൽ നിന്ന് പോയിട്ട് ഒന്ന് പറഞ്ഞാൽ മദീനത്തങ്ങ് ചെന്നിട്ട് ആ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുമ്പോ ആളുകൾക്ക് കാലുകൾ വിറക്കുന്നു, കണ്ടമിടറുന്നു, കണ്ണീരൊലിക്കുന്നു. അള്ളാന്റെ മുമ്പിൽ നടന്നുകൊണ്ട് ശ്വാസം കിട്ടാതെയായിട്ട് ഓരോരുത്തർ ബോധം കെട്ട് വീഴുന്നു. എന്തെല്ലാം ഇതൊക്കെ യാ റസൂലല്ലാഹ് എന്നും പറഞ്ഞിട്ട് അള്ളാഹനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്ത ബക്രിയും വിനയവും താഴ്മയും, അതല്ലേ ഇബാദത്ത്? ഇബാദത്തിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞ ഇബാദത്ത് തന്നെ എന്താ? തായ്മയുടെയും വിനയത്തിന്റെയും അങ്ങേയറ്റം, അത് അവിടെയാ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഇബാദത്ത് എടുക്കുന്ന ആരെയാ? അള്ളാഹല്ല ഇബാദത്ത്, റസൂലിനാണ്. ഇതെല്ലാം ഭയങ്കര തെറ്റാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. പലരും ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ പോകുന്നത് തന്നെ റസൂലിനോട് പ്രാർത്ഥിക്കാനാണ്. പോകുമ്പോൾ ഏൽപ്പിക്കും, നമ്മളെ മോൾക്ക് കെട്ടു വന്നിട്ടില്ലട്ടോ, 23 വയസ്സായി, 18-ഉം 16-ഉം വയസ്സായി, കുട്ടികളൊക്കെ കെട്ടിച്ചുപോയി, ഒന്ന് പറയണ്ടോ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട്. ആരോട്? ചില ആളുകൾ പറയും അവിടെ വെച്ച് അള്ളാഹിനോട് പറഞ്ഞാൽ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നബിയനെ ഹദറത്തിൽ വെച്ച് ഞാനിത് അള്ളാഹുവേ നിന്നോട് പറയുന്നു. അതിന് യാതൊരു തെളിവില്ല. റസൂലുള്ളാഹിന്റെ ഖബർ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ മഹാന്മാരുടെ ഖബറുകൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഇജാബത്തിന്റെ സ്ഥലമാണെന്ന് ഒരൊറ്റ ഹദീസിലും വന്നിട്ടില്ല. റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനും തെളിവില്ല, റസൂലിന്റെ ഖബറിനടുത്ത് വെച്ചിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ അതിനു പ്രത്യേകിച്ച് യാതൊരു തെളിവില്ല. ഇതെല്ലാം തെറ്റായ പ്രാർത്ഥന. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അത് തലശ്ശേരിന് പ്രാർത്ഥിച്ചാലും മറ്റ് വേറെ അവിടുന്ന് പ്രാർത്ഥിച്ചാൽ ഒക്കെ ഒരുപോലെ തന്നെ. മക്കത്തും മദീനത്തും പോകുമ്പോൾ അവിടുത്തെ പള്ളികളിരുന്ന് പ്രത്യേകങ്ങൾ പ്രാർത്ഥിച്ചു അള്ളാഹിനോട്, അയ്യ യാതൊരു സംശയമല്ല. ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഹജ്ജിനും ഉംറക്കൊക്കെ മുമ്പ് ചെയ്തോ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ റസൂലിനോട് പ്രാർത്ഥിക്കാനായിരിക്കരുത് നമ്മൾ പോകുന്നത്. ഇത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കേ യാ റസൂലുള്ളാ, അസ്സലാമു അലൈക്കേ യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക്കേ യാ ഉമർ ഫാറൂഖ്. മൂന്ന് ഖബറാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. മൂന്ന് പേർക്കും സലാം പറഞ്ഞ് കടന്നു പോകലായിരുന്നു സഹാബത്തിന്റെ രീതി. നബിയോട് എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഖലീഫമാരോട് എന്തെങ്കിലും ചോദിക്കുക, അതില്ല. കാരണം അതിനെക്കുറിച്ചൊക്കെ ഭീമമായ തെറ്റിദ്ധാരണകൾ ആളുകളുടെ മനസ്സിലുണ്ട്. നമ്മളിപ്പോ മദീനത്താണ് ചെന്ന് സിയാറത്തിന്റെ സ്ഥലത്തെങ്ങ് എത്തിയാൽ റസൂൽ നമ്മളെ കാണുന്നുണ്ട്. ആ തലശ്ശേരി നയമൂട്ടി വന്നിട്ടുണ്ട്, ഏ കതിരൂരിന്ന് കുഞ്ഞായ്മ വന്നിട്ടുണ്ട്, ഒക്കെ റസൂൽ ഇങ്ങനെ ലൈവായി കണ്ടുകൊണ്ടിരിക്കാന്ന ഖൗമിന്റെ വിശ്വാസം. എന്ത് അന്ധവിശ്വാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കൈകാലുകൾ അടക്കി വെച്ച് തല താഴ്ത്തി കണ്ണുകൂട്ടി ഭക്തിയോടെ നിന്നോ, ഹജ്ജിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പള്ളി എന്ന പള്ളികളിലേക്ക് ദീനെത്തിക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവരെഴുതി വെച്ചിരിക്കുകയാണ്. എന്താണിത്? ഇങ്ങനെ ഉണ്ടോ ഒരു സിയാറത്ത്? അപ്പൊ എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് 61 മര്യാദ ഉണ്ട് എന്ന് എഴുതി വെച്ചു ആ പുസ്തകത്തിൽ. ഒരു മര്യാദ ഓർക്കാൻ നേരം കിട്ടുക തിരക്കിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമുദായത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അതിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷിക്കാന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഉമ്മത്ത് സ്വർഗത്തിൽ പോകണമെങ്കിൽ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടിരിക്കണം. അതിനുവേണ്ടി അത് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളൊക്കെ കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലും ഇതൊക്കെ കേൾക്കേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കേൾപ്പിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹജാത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.